ഇന്ത്യയിലെ കലകളെ നിർമ്മിക്കുന്ന പാരമ്പര്യം എന്ന് തുടങ്ങിയെന്ന് നമുക്കറിയില്ല. ഈ കലകളുടെ മുഴുവനും നിർമ്മാതാക്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നിയതീകൃത നിയമരഹിത എന്നുള്ളതാണ്. ഈ കല നിർമ്മിക്കുന്ന മനസ്സ് പ്രകൃത്യാ ഒരു നിയമത്തിനും വഴങ്ങുന്നില്ല എന്ന ബോധമാണ് കലാനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പറയാൻ ഉണ്ടായിരുന്നത്, ഇന്നും പറയാനുള്ളത്. ഇത്രയും സ്വതന്ത്രമായ ഒരു കലാദർശനം ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ അതിനു മുമ്പ് എന്ന് അന്വേഷിക്കേണ്ടത് തപസ്യയിൽ പ്രവർത്തിക്കുന്നവരെ പോലുള്ള സാംസ്കാരിക ചിന്തകന്മാരുടെ ചുമതലയാണെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ആദിമമായ സംസ്കാരത്തിൻ്റെ, ഇന്ന് നമുക്ക് അറിയാവുന്ന സംസ്കാരങ്ങളുടെ, അതിനുമുമ്പ് മായാ സംസ്കാരവും ബാബിലോണിയൻ സംസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഇന്ന് എവിടെയെന്ന ചോദ്യമുണ്ട്. ഭാരതീയ സംസ്കാരത്തിന് അങ്ങനെ ഒരു ബന്ധ ശൈഥില്യം ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഈ സംസ്കാരത്തിൻ്റെ അടിയിൽ നിന്ന് നാം കേൾക്കുന്നത് നിയതീകൃത നിയമരഹിത എന്നാണ് കലയെ പറ്റിയിട്ട്. ഈ നിയതീകൃത നിയമരഹിതയായ കല, സാഹിത്യമോ സംഗീതമോ ചിത്രമോ എന്തു തന്നെ ആയാലും അത് നിർമ്മിക്കുന്ന മനുഷ്യൻ, പക്ഷേ അതുപോലെ ആയിക്കൂടാ. ഇതാണ് ഭാരതം പറയുന്ന ഒരു മൗലികമായ പ്രത്യേകത. കല നിർമ്മിക്കുമ്പോൾ അയാൾ സ്വതന്ത്രനായിരിക്കണം, അയാളുടെ മനസ്സ് സ്വതന്ത്രമായിരിക്കണം. പക്ഷേ അയാളുടെ മനസ്സ് മനുഷ്യൻ എന്ന നിലയിൽ, അത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുന്ന മൃഗീയമായ എല്ലാ വാസനകളിൽ നിന്നും ഉയർന്ന ദൈവികമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഉദാത്തമായ കല ഉയർന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, ഒരുപക്ഷെ മനുഷ്യ സംസ്കാരത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ദർശനം, കലാദർശനം എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമേ, ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ ശ്രീ ആലനഹള്ളി, ശ്രീകൃഷ്ണ ആലനഹള്ളി ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷിൽ കുറച്ച് നേരം സംസാരിക്കും, പിന്നീട് അദ്ദേഹത്തിന് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റുന്ന കർണാടക ഭാഷയിൽ തന്നെ നമ്മളോട് സംസാരിക്കും. മലയാളവും തമിഴും കർണാടകവും തെലുഗുവും ഒക്കെ ഒരേ ഭാഷ തന്നെയാണ് എന്ന ബോധത്തോടുകൂടി നമുക്കത് ചെയ്തിക്കൊള്ളാം. അതേസമയത്ത് എന്തെങ്കിലും അതിൽ മനസ്സിലാവാതെ വരികയാണെങ്കിൽ ശ്രീ കെ പി ശങ്കരൻ അതിന്, അത് നമുക്ക് വളരെ കാലമായി മൈസൂരിൽ താമസിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യാത്മക സാഹിത്യ നിരൂപകൻ കെ പി ശങ്കരൻ അത് തർജ്ജമ ചെയ്ത് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. പിന്നീട് കാക്കനാടൻ ഇവിടെ സംസാരിക്കുന്നു. ശ്രീ മോഹനവർമ്മ പറഞ്ഞതുപോലെ ഈ രണ്ട് മൂന്ന് പ്രസംഗങ്ങളുടെ സത്ത ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, എങ്കിൽ കൂടി ഒരു കാര്യം പറയുന്നു. ഞാൻ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ മനുഷ്യസ്നേഹത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഭൂതാനുകമ്പയെ പറ്റി ഇന്നലെ പറയുന്നത്, ഈ ഭൂതാനുകമ്പയുടെയും പിന്നിൽ ഒരു കാര്യമുണ്ട്. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, പക്ഷേ ഈ എത്ര തവണ പറഞ്ഞാലും അവസാനിക്കാത്തതുമാണ്, ഏകം സദ് വിപ്ര ബഹുധാ വദന്തി എന്ന വസ്തുത. ഈ ലോകത്തിലുള്ള എല്ലാ തരം ചിന്താഗതികളെയും ഒരേ വസ്തുതയിലേക്ക് ബന്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്നുള്ളത് കൊണ്ടാണ് നാം അതിൽ ഊന്നുന്നത്. ഒരു തരത്തിൽ ഏറ്റവും പുരാതനമായത് എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ മാഹാത്മ്യം, ഈ ലോകത്തിലുള്ള മറ്റെല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വസ്തു എന്നുകൂടി അതിനെപ്പറ്റി പറയാം. അതുപോലെ മറ്റെല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വസ്തു വേറെ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്ന് നാം മനസ്സിലാക്കാം. ഈ രീതിയിൽ വികസ്വരമായ ഒരു മനുഷ്യ മനസ്സിൽ നിന്ന് മാത്രമേ ഉദാത്തമായ സ്വാതന്ത്ര്യത്തിൻ്റേതായ കല ജനിക്കുകയുള്ളൂ എന്ന ബോധത്തോടു കൂടി നിർമ്മിക്കുന്ന കല ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക്, ശ്രീ മോഹനവർമ്മ പറഞ്ഞതുപോലെ ഇന്നലത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് എന്തെങ്കിലും ചൈതന്യം നൽകാൻ നമുക്ക് സാധിക്കാം. അതിപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന ബോധമാണ് എനിക്ക് എൻ്റെ വിനീതമായ മനസ്സിൽ തോന്നുന്നത്. ഇത്രയും സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കാൻ ശ്രീ ശ്രീകൃഷ്ണ ആലനഹള്ളിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭുജംഗയ്യന്റെ ദശാവതാരങ്ങൾ എന്ന കൃതി അവതരിപ്പിച്ച അദ്ദേഹം തപസ്യയുടെ ഏകാദശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ഞാൻ വിനീതമായി അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നത്.